ശശിധരൻ കർത്തയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ എസ് കർത്തയ്ക്കും മകൻ ശരൺ എസ് കർത്തയ്ക്കും പിന്നാലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അഥവാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ്റെ പൊന്നോമന മകൾ ടി വീണ അഥവാ തൈക്കണ്ടിയിൽ വീണ എൻഫോഴ്സ്മെൻറ്റുകാരുടെ മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഞാനിത് പറയുമ്പോൾ അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചോദ്യം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ വെള്ളം കുടിക്കും, വെള്ളം വീണയും കുടിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നാണല്ലോ നാട്ടുകടപ്പ്. ഇവിടെ ഉപ്പ് തിന്നവരാരൊക്കെയാണ്, എത്ര കിലോ അല്ലെങ്കിൽ എത്ര ക്വിൻ്റൽ ഉപ്പ് തിന്നു, ഇനി എത്ര മെട്രിക് ടൺ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. അതൊക്കെ ഭാവിയിൽ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതായാലും വീണ സഖാവ് വീഴ്ച കൂടാതെ എൻഫോഴ്സ്മെൻറ്റുകാരുടെ ചോദ്യം ചെയ്യലിന് വിധേയായിരിക്കണം. അപ്പോൾ ഇത് സത്യത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയല്ല. എൻഫോഴ്സ്മെൻറ്റിൻ്റെ പടിവരെ അവരുടെ ഭർത്താവും മുൻ മരാമത്ത് മന്ത്രിയുമായ നമ്മുടെ മുഹമ്മദ് റിയാസ് അനുഗമിച്ചു. അതിനപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റുകാരെ അനുവദിച്ചില്ല. ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നവരെ കാത്തിരിക്കാനായിട്ട് സഖാവിന് ക്ഷമയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്ത് ഒരു ചാർമിനാറോ അല്ലെങ്കിൽ ദിനേശ് മീഡിയോ ഒക്കെ കൊളുത്തി കാത്തിരിക്കാൻ വരും, അല്ലെങ്കിൽ അടുത്ത മുറുക്കാങ്കടയിൽ പോയിട്ട് ഒരു നാരങ്ങാവെള്ളം ഐസിടാത്ത നാരങ്ങാവെള്ളം കുടിച്ച് വന്ന് കാത്തിരിക്കാറ്. പക്ഷെ പുള്ളി എന്ന് ചോദിച്ചാൽ വീണയെ അവിടെ ആക്കിയിട്ട് വിപ്ലവ പ്രവർത്തനത്തിന് പോയി. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അന്തരിച്ച സിനിമാ നടൻ സലീം കുമാറിൻ്റെ സന്തു ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് പുള്ളി വടക്കം പറവൂർക്ക് പോയി. എറണാകുളത്തു നിന്ന് അത്ര അധികം ദൂരമൊന്നുമില്ല പറവൂർക്ക്. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മണ്ഡലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ സലീം കുമാറിൻ്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും സംതൃപ്ത കുടുംബാംഗങ്ങളെയും ഒക്കെ ആശ്വസിപ്പിച്ചു. അത് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടിച്ചു. ഞാനിതാ സലീം കുമാറിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു എന്ന്. സത്യത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു പരിഹാര ക്രിയ കൂടിയാണ്. കാരണം ഈ സലീം കുമാർ മരിച്ചപ്പോൾ മുതൽക്ക് അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുതൽക്ക് അദ്ദേഹത്തിന് നേരെ വലിയ സൈബർ ബുള്ളിയിങ് നടക്കുന്നു. സലീം കുമാർ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം വി ഡി സതീശനെ പരസ്യമായിട്ട് പിന്തുണച്ച ആളാണ്. പിണറായിയെയും പിണറായി സർക്കാരിനെയും വലിച്ചു കയറി വലിയ പ്രസംഗങ്ങൾ നടത്തിയ ആളാണ്. ആ പ്രസംഗങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലീം കുമാർ മരിച്ചപ്പോൾ സി പി എംകാർ സന്തോഷിച്ചു, ഡി വൈ എഫ് ഐക്കാർ സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. അവരുടെ സന്തോഷം ഇങ്ങനെ ഫേസ്ബുക്കിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സഖാവ് മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഈ അഖില ലോക വിപ്ലവ സംഘടനയുടെ ആഗോള പ്രസിഡൻ്റായിരുന്ന ആളാണ് മന്ത്രിയാവുന്നതിന് മുമ്പ്. അപ്പോൾ അദ്ദേഹം തന്നെ സലീം കുമാറിൻ്റെ വീട്ടിൽ പോയി ഈ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ഇത് രണ്ടും പുള്ളി തന്നെ ചെയ്യും. ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഭൂതഗണങ്ങൾ സലീം കുമാറിനെ ആക്ഷേപിച്ച് പോസ്റ്റിടും, അതേസമയത്ത് പുള്ളി തന്നെ മുതല കണ്ണീരുമായിട്ട് സലീം കുമാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളെയൊക്കെ ആശ്വസിപ്പിക്കും. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, നമുക്കാരും കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും റിയാസ് അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് വീണ ചോദ്യം ചെയ്യലിന് വിധേയായിരിക്കുകയാണ്. മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്നുള്ളതാണ് പിണറായി സഖാവിൻ്റെ നിലപാട്. വീണയുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. ഈ ചോദ്യം ചെയ്യൽ വീണ വീണു പോകും അതോ വീണടുത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുമോ എന്നറിയില്ല. ഒരു നീതിമാൻ ഏഴ് തവണ വീണാലും എഴുന്നേൽക്കും, പാപിയോ അനർത്ഥത്തിൽ നശിച്ചു പോകും എന്നുള്ളതാണ് ആ ബൈബിൾ വചനം. അത് വീണയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും എൻഫോഴ്സ്മെൻറ്റുകാരുടെ പിപ്പിടി കണ്ടാൽ പിണറായി വിജയൻ്റെ മകൾ വീണ ഭയപ്പെടുകയില്ല, മുഹമ്മദ് റിയാസിൻ്റെ സഹധർമ്മിണി വീണ ഭയപ്പെടുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വീണയുടെ മടിയിൽ കനമില്ല, ആ സാരിത്തുമ്പിലും കനമില്ല എന്നുള്ളതുകൊണ്ട് ഈ വക പിത്തലാട്ടം കണ്ടാലും അവർ പേടിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വീണ വീരോചിതമായ മറുപടികളായിരിക്കും നൽകുന്നത്. എക്സാലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പണം വാങ്ങിയിട്ടില്ല. 500,000 വാങ്ങിയത് സർവീസ് ചാർജായിട്ടാണ്, 300,000 വാങ്ങിയതും സർവീസ് ചാർജായിട്ടാണ്. കരിമണൽ കർത്താവിന് ഒരുപാട് സർവീസ് അഥവാ സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൊടുത്ത സേവനം എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഓർമ്മയുള്ളതിനെ ഇപ്പോൾ പറയാൻ നിർത്തിയില്ല. പറഞ്ഞാൽ സംഗതി നാറ്റക്കേസാവും എന്ന രീതിയിലുള്ള മറുപടികളായിരിക്കും മിക്കവാറും കൊടുക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വീണയ്ക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു. വീണ വീണ വിജയിയായിട്ട് വീണ വിജയനായിട്ട് തിരിച്ചു വരട്ടെ. എൻഫോഴ്സ്മെൻറ്റുകാരെ പേടിച്ച് തോറ്റോടിയ വീണയായിട്ട് തിരിച്ചു വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയും. ഇത്തവണ ഏതായാലും DYFI-ക്കാരോ SFI-ക്കാരോ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോ ആരും തന്നെ എൻഫോഴ്സ്മെൻറ്റിന് നേരെ ചൂടുകട്ട എറിയുകയോ ചാണകം വാരി എറിയുകയോ ഒന്നും ചെയ്തില്ല. വധശ്രമവും ഉണ്ടായില്ല. അതുകൊണ്ട് പോലീസുകാർക്ക് യാതൊരു ജോലിയും ഉണ്ടായില്ല. മാത്രമല്ല പിണറായിയുടെ പോലീസല്ലല്ലോ, ഇപ്പോൾ BD സതീശൻ്റെ പോലീസാണ്. അടിയടി പൂരം പൊടിയേരി കഞ്ഞിയേരി. മൈസേട്ടുമാരാണെങ്കിലും വലിയ ഉത്സാഹത്തിലാണ്. ഏത് DYFI-ക്കാരനും കിട്ടിയാലും അപ്പം തന്നെ റിമാൻഡ് ചെയ്യും. പിന്നെ പൊതുമുതൽ തല്ലി പൊളിച്ചതിന് സംഖ്യ കെട്ടിവെക്കാതെ അവർക്ക് ജാമ്യവും കൊടുക്കുകയില്ല. പാർട്ടിക്കാർ ഇവർക്ക് വേണ്ടി പാട്ടപ്പിരിവ് നടത്തേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ DYFI-ക്കാർ SFI-ക്കാരൊക്കെ നല്ല കുട്ടികളായി. എൻഫോഴ്സ്മെൻറ്റുകാരുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ട് ചെറുത്ത് നിൽക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ആകെ ഉണ്ടാകേണ്ടിയിരുന്ന ആൾ റിയാസാണ്. പുള്ളിയാണെങ്കിൽ സലീംകുമാറിൻ്റെ സംതൃപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പറവൂർക്കും പോയി. ഇതാണ് കാരണവന്മാർ പറഞ്ഞത് ആൾ വില കല്ല് വില എന്നുള്ളത്. വീണയ്ക്ക് ഒരു വിലയുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ വീണയ്ക്കും വില കുറവാണ്, ഗിറ്റാറിനും വില കുറവാണ്. അതുകൊണ്ട് സഹിക്കാൻ മാർഗമുള്ളൂ. അത് വീണയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പഴയ കാലമൊക്കെ പോയി. അങ്ങനെ ഒരു വേനലിനൊരു വർഷം മാത്രമല്ല ഇപ്പോൾ കാലവർഷമാണ് എന്ന തിരിച്ചറിവാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം എൻഫോഴ്സ്മെൻറ്റുകാർ വീണ സഖാവിനെ തൊട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഴ്ച ഒഴിഞ്ഞതിന് പുറകെ ഹൈക്കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ഹർജി തള്ളി. ഡിവിഷൻ ബെഞ്ച് കൊടുത്ത അപ്പീൽ അവരും തള്ളി. സുപ്രീം കോടതിയാണെങ്കിൽ വേനൽ അവധിക്ക് അടച്ചിരിക്കുന്നു, തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി തുറന്നിട്ട് കാര്യമില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റുകാർ കിട്ടാനുള്ള തെളിവുകളൊക്കെ ആറ്റിക്കുറുക്കി ഇടിച്ച് പിഴിഞ്ഞ് രസായനമാക്കി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? ഒരു ഫലവുമില്ല. വരുന്നതൊക്കെ അനുഭവിക്കാൻ മാർഗമുള്ളൂ. വരാനുള്ളത് വഴി തന്നില്ല. അത് റിയാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്, വീണയുടെ കാര്യത്തിൽ ശരിയാണ്, എൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല.